ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
കുടുംബത്തിന് വേണ്ടി അന്യനാട്ടിൽ കഷ്ടപ്പെടുകയാണ് അയാൾ. വർഷങ്ങൾ കൊണ്ട് നേടിയ സമ്പാദ്യവുമായി ഒരു നാൾ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. നദി കടന്നു വേണം വീട്ടിലെത്താൻ. കടത്തുകാരൻ അയാളോട് ചോദിച്ചു, തനിക്ക് നീന്തൽ അറിയാമോ? അയാൾ സമ്പാദ്യമടങ്ങിയ ഭാണ്ഡക്കെട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തെല്ലൊരാശങ്കയോട് പറഞ്ഞു, ഇല്ല, അറിയില്ല. കടത്തുകാരൻ വള്ളമൂന്നിക്കൊണ്ട് പറഞ്ഞു, കണ്ടില്ലേ, മാനം കറുത്തിരിക്കുകയാണ്. വെള്ളത്തിനാണെങ്കിൽ പതിവിലും കൂടുതൽ ഒഴുക്കുമുണ്ട്. വഞ്ചി മറിഞ്ഞാൽ താൻ എന്ത് ചെയ്യും? കടത്തുകാരൻ പറഞ്ഞ് തീരും മുമ്പ് വള്ളം ആടിയുലഞ്ഞ് മറിഞ്ഞു. എങ്ങനെയൊക്കെയോ കടത്തുകാരൻ നീന്തി കരയ്ക്കണഞ്ഞു. വഞ്ചിയിലുണ്ടായിരുന്ന ആളെക്കുറിച്ച് അയാൾക്ക് വേവലാതിയായി. കരയിലെത്തി നോക്കിയപ്പോൾ അയാൾ തീരത്ത് നിൽക്കുന്നു. കടത്തുകാരൻ ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് നീന്താനറിയില്ലെന്ന്? എന്തിനാണ് നുണ പറഞ്ഞത്? നിങ്ങളെ നോക്കി ഞാനീ വെള്ളത്തിൽ കിടക്കണമായിരുന്നു. അയാൾ പറഞ്ഞു, സത്യമായും എനിക്ക് നീന്തലറിയില്ല. വള്ളം മുങ്ങിയപ്പോൾ എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയതാണ്. മുങ്ങിച്ചാകാൻ തുടങ്ങിയപ്പോൾ എന്നെയും കാത്തിരിക്കുന്ന കുടുംബത്തെ ഓർമ്മ വന്നു. എന്നെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന, ഞാൻ തിരിച്ചുവരുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന കുടുംബത്തെ ഓർത്തപ്പോൾ എല്ലാ സമ്പാദ്യങ്ങളുമടങ്ങിയ ഈ ഭാണ്ഡവുമായി എങ്ങനെയോ കൈകാലിട്ടടിച്ച് തീരത്തെത്തി. ഈ ഭാണ്ഡം മാറ്റി എന്നെ വെള്ളത്തിലിട്ട് നോക്കൂ, ഞാൻ മുങ്ങിച്ചാകും. ഇന്ത്യയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലായി കഴിയുന്ന 3 കോടിയോളം വരുന്ന പ്രവാസികളിൽ ഒരു നല്ല ശതമാനത്തിന്റെയും പ്രതിനിധിയാണ് അയാൾ. വാസ്തവത്തിൽ എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് കരുതുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടാവും നമ്മളിൽ പലർക്കും. അയാൾ വഞ്ചി മുങ്ങി നദിയിൽ മുങ്ങിച്ചാകുമെന്ന് തോന്നിപ്പിച്ചതുപോലെ എത്രയെത്ര സന്ദർഭങ്ങൾ. എന്നിട്ടും തോറ്റുപോവാതെ പിടിച്ചു നിൽക്കുന്നത് നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന, നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുടുംബത്തെ ഓർത്തിട്ടല്ലേ? ജീവിതത്തിൽ തോൽക്കാതിരിക്കാൻ ഒരു കാരണമെങ്കിലും വേണം. 3 കോടിയോളം പ്രവാസികളിൽ നല്ലൊരു ശതമാനവും തോൽക്കാത്തതിന്റെ കാരണം കുടുംബം തന്നെയാണ്. എന്നാൽ നമ്മളെ തോൽപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയുള്ളതുപോലെയാണ് മാറി മാറി വരുന്ന നമ്മുടെ സർക്കാരുകളുടെ നിലപാട്. അധികാരികൾ പ്രവാസിയുടെ നിരന്തരമായ ആവശ്യങ്ങളിൽ ഒരെണ്ണം പോലും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇരുട്ടടികൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പൌരന് കിട്ടേണ്ട വോട്ടവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണല്ലോ പ്രവാസികൾ. നിയമനിർമ്മാണ സഭകളും നീതിന്യായ പീഠങ്ങളുമൊക്കെ ചർച്ചയ്ക്കെടുത്തും ഉത്തരവിറക്കിയും കാലക്ഷേപം കഴിക്കുന്നു എന്നല്ലാതെ ആത്മാർത്ഥമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല. പ്രവാസികൾക്ക് പകരക്കാരെ ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ അഥവാ പ്രോക്സി വോട്ട് ചെയ്യാൻ അനുമതി നൽകാനുള്ള നീക്കവും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചു എന്നാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ അവതരിപ്പിച്ച ബിൽ ലോക്സഭ പാസാക്കിയെങ്കിലും ലോക്സഭ പിരിച്ചുവിട്ടതോടെ രാജ്യസഭയിൽ പരിഗണനയ്ക്ക് വരുന്നതിന് മുമ്പേ റദ്ദായി. പുതിയ ബിൽ ഇനി എന്ന് അവതരിപ്പിക്കും എന്ന് ആരും ചോദിക്കുന്നുമില്ല, അതിന് നിശ്ചയവുമില്ല. പ്രവാസികൾക്ക് വോട്ടവകാശം അനുവദിച്ച് 2010 രണ്ടാം UPA സർക്കാരാണ് ജനപ്രാതിനിധി നിയമ ഭേദഗതി പാസാക്കിയതെങ്കിലും തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ല. തുടർന്ന് പ്രവാസിയായ ഡോക്ടർ ഷംഷീർ വയലിൽ സുപ്രീംകോടതിയിൽ ഹർജി നൽകി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിഷയം പരിശോധിക്കാൻ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചതായിരുന്നു. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞിരിക്കുന്നു. ഒടുവിൽ പ്രോക്സി വോട്ട് അനുവദിക്കുന്ന ബിൽ കഴിഞ്ഞ August 9 ലോക്സഭ പാസാക്കി. ലാപ്സായ മറ്റു പല ബില്ലുകളും ഓർഡിനൻസ് രൂപത്തിൽ കൊണ്ടുവന്ന കേന്ദ്രം ഇക്കാര്യത്തിൽ പക്ഷേ തണുത്ത നിലപാട് കൈക്കൊണ്ടു. ഇക്കുറി അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് നോക്കിയാലും വിദേശ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് ഗൾഫ് പ്രവാസികൾക്ക് തിരിച്ചടി തന്നെയാണ്. ഇന്ധനവില കൂട്ടാനുള്ള തീരുമാനം, വിമാന നിരക്ക് ഇനിയും കൂട്ടും, നാട്ടിലെ ബാങ്ക് നിക്ഷേപങ്ങളിൽ പലിശ കുറയ്ക്കാനുള്ള തീരുമാനം, ഭവന വായ്പ പലിശ കൂട്ടാനുള്ള തീരുമാനം, ഇതൊന്നും പ്രവാസികൾക്ക് ഗുണകരമാവില്ല. ബജറ്റിൽ പ്രവാസികളെ അഡ്രസ് ചെയ്തിട്ട് കൂടിയില്ല എന്നതും എടുത്തുകാണണം. കാലങ്ങളായി ഇതുതന്നെയാണ് സ്ഥിതി. 3 കോടിയോളം വരുന്ന വിദേശ ഇന്ത്യക്കാർ അയക്കുന്ന പണം മാത്രമാണ് അവരുടെ
ലക്ഷ്യം. By the overseas Indians makes an invaluable contribution to the Indian economy.